ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുടുംബത്തെ നന്നായി ഭരിക്കുവാൻ കഴിയാത്ത ഒരുവന് സഭയെ എങ്ങനെ ഭരിക്കുവാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബത്തെ നന്നായി ഭരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സഭയെ നന്നായി ഭരിക്കുവാൻ കഴിയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് തിമൊഥെയൊസിൻ്റെ ലേഖനം 3:5 ആ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് കുടുംബം ആയിരിക്കുന്നത് കൊണ്ട് കുടുംബ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തത്, സ്ഥാപിച്ചത് ദൈവം തന്നെയാണ്. കുടുംബത്തെ അനുഗ്രഹിച്ചതും ആശീർവദിച്ചതും ദൈവം തന്നെ ആയിരിക്കുന്നത് കൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് കുടുംബ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യത ഉണ്ട്. അതുകൊണ്ട് ഒരു ശുശ്രൂഷകൻ എല്ലായ്പ്പോഴും തൻ്റെ കുടുംബ ജീവിതത്തെ വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും തിരക്കുള്ള ശുശ്രൂഷകന്മാർക്കും അല്ലാത്തവർക്കും ഒക്കെ പറ്റിപ്പോകുന്ന ഒരു അപകടമുണ്ട്. അവർ ഭാര്യയും കുഞ്ഞുങ്ങളുമായി തങ്ങളുടെ സമയത്തെ ചിലവഴിക്കുവാൻ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവസരങ്ങൾ മനഃപൂർവ്വമായിട്ട് എടുക്കാറില്ല. വ്യക്തമായി ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ഈ ക്ലാസ്സിൽ താൽപ്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ശുശ്രൂഷയിൽ മുന്നേറിപ്പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ പങ്കാളിത്തവും നിങ്ങളുടെ ഭാര്യയുടെ പിന്തുണയും പിൻബലവും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഏത് പുരുഷന്റെയും വിജയത്തിൻ്റെ പിൻപിൽ അല്ലെങ്കിൽ പരാജയത്തിൻ്റെ പിൻപിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും എന്ന് ഒരു പറച്ചിലുണ്ടല്ലോ. സഭാജീവിതത്തിൽ ഇടയ ശുശ്രൂഷയിൽ ഇത് തികച്ചും ശരി തന്നെയാണ്. എനിക്ക് ഒരു കുടുംബത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. അദ്ദേഹം ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആ കുടുംബത്തിൽ പലപ്പോഴും ഭാര്യ ജോലിക്കാരിയായിരിക്കുന്നത് കൊണ്ടും പാസ്റ്റർ തൻ്റെ സഭാ ജീവിതത്തിലുള്ള തിരക്കിനിടയിലും ആയിരിക്കുന്നത് കൊണ്ടും പലപ്പോഴും അവർ ഒത്തൊരുമിച്ച് സഹകരിക്കുന്നതിനും ഒത്തൊരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നതിനും അവർക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ സഭാ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പാളിച്ചകൾ സംഭവിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഒരു പാസ്റ്ററുടെ ഭാര്യയെ ജോലി ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ജോലി ചെയ്തു എന്ന് വരാം. സമയം ദുർവിനിയോഗം ചെയ്തതിനേക്കാൾ നല്ലത് ജോലി ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ ഈ ബന്ധത്തിൽ നോക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയുമായിട്ട് കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കുന്നതിനും കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഇടയന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ കൂടുതൽ സമയം കണ്ടെത്തണം. മാത്രമല്ല, ചിലപ്പോഴെങ്കിലും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്വന്തം ഭാര്യയോട് സംസാരിക്കുകയും തമാശകളോ നർമ്മരസങ്ങളോ ഒക്കെ ഉള്ള കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യാതെ സഭാ തലത്തിലുള്ള സഹോദരിമാരോടോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളോടോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ചിലവഴിക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. വ്യക്തമായിട്ട് ഒട്ടും വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ അത്തരത്തിലുള്ള ഇടയന്മാർ കാലക്രമേണ അവർ ഭാര്യയിൽ നിന്ന് മാനസികമായിട്ട് അകന്നു പോകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തെ വളരെ നന്നായി പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന, പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു പാസ്റ്റർ സഭയെ പരിപാലിക്കുമ്പോൾ തന്നെ സഭാജനങ്ങളുടെ സുഖങ്ങളും സഭാജനങ്ങളുടെ വളർച്ചയും ഒക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും സുഖമായിരിക്കുന്നതിനും ക്ഷേമമായിരിക്കുന്നതും ത്യാഗമനോഭാവത്തോടു കൂടി ഒരു ഇടയൻ പ്രവർത്തിക്കേണ്ടതാണ്. തൻ്റെ ഭാര്യയുടെയും തൻ്റെ കുഞ്ഞുങ്ങളുടെയും സുഖങ്ങളും ക്ഷേമവും ഐശ്വര്യവും ഉപേക്ഷിച്ചിട്ട് സഭാജനങ്ങളെ പൊതുജനങ്ങളെ നന്നാക്കുക എന്ന് വിചാരിച്ചാൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കാകും പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സഭ നേതാവ് എന്നുള്ള നിലയിൽ, ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, ഒരു ഇടയൻ കുടുംബത്തിൻ്റെ തലയാണ്. എഫേസ്യ ലേഖനം 5:22-33 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വത്തെപ്പറ്റി വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന്, ഇടയൻ ഒരു ഭർത്താവും കൂടെയാണെന്നുള്ളത് വിസ്മരിച്ചു പോകരുത്. ഇടയൻ, സഭാജനങ്ങൾ എല്ലാവരും ഇടയനെ അംഗീകരിച്ചുവെന്ന് വരും, അനുസരിച്ചുവെന്ന് വരും, പുകഴ്ത്തി എന്ന് വരും, പല നിലകളിൽ പ്രവർത്തിച്ചുവെന്ന് വരും. എന്നാൽ ഭാര്യ അതുപോലെ എല്ലാം ചെയ്തു എന്ന് വരത്തില്ല. ഭാര്യ ചിലപ്പോൾ ക്രിയാത്മകമായി വിമർശിച്ചു എന്ന് വരാം. കുഞ്ഞുങ്ങളും അപ്രകാരം തന്നെ ഇടയൻ ചെയ്യുന്ന തെറ്റുകളെ ക്രിയാത്മകമായി വിമർശിച്ചു എന്ന് വരാം. ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും തന്നെ വിമർശിക്കുന്നത് താൻ നഷ്ടമായി പോകുന്നതിനല്ല, തന്നെ കഴിവില്ലായ്മ വെളിപ്പെടുത്തുന്നതിനോ പ്രകടിപ്പിക്കുന്നതിനോ വേണ്ടിയല്ല, മറിച്ച് തെറ്റുകളെ തിരുത്തി തൻ്റെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനായി തീരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും, കുഞ്ഞുങ്ങളുടെ പിതാവ് ഇടയൻ്റെ ആ ഇടയ സ്വഭാവം കുറച്ചുകൂടി ശക്തീകരിക്കപ്പെട്ട് കാണണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയന്മാരായിരിക്കുന്ന വ്യക്തികൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങളൊരു പിതാവ് കൂടിയാണ്, നിങ്ങളൊരു ഭർത്താവ് കൂടിയാണ്, നിങ്ങൾ ഒരു മാതാവിൻ്റെ മകൻ കൂടിയാണ്, നിങ്ങൾ മറ്റാരുടെയോ അങ്കിൾ കൂടിയാണ്. നിങ്ങളിൽ പാസ്റ്റർ എന്നുള്ളതിനേക്കാൾ ഉപരിയായി, ഒരു ഇടയൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായി, കുടുംബ ബന്ധങ്ങളെ ശരിയായിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഭർത്താവിനെ ഭാര്യയെ കരുതുന്ന വ്യക്തിയായിരിക്കണം, ഭാര്യയെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം, ഭാര്യയെ ബഹുമാനിക്കുന്ന വ്യക്തിയായിരിക്കണം, ഭാര്യയെ അംഗീകരിക്കുന്ന വ്യക്തിയായിരിക്കണം, ഭാര്യയെ എല്ലായ്പ്പോഴും തൻ്റെ ഉത്തമ സുഹൃത്തായും ഉത്തമ സഖിയായും കരുതുന്ന ഒരു ഇടയന് മാത്രമേ വിജയകരമായിട്ടുള്ള ഇടയ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതത്തെ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരിക്കണം ആ പാസ്റ്റർ എന്നുള്ളു പാസ്റ്റർ എന്ന് പറയുന്നത് എന്ന് ഒരിക്കലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ തുല്യമായിട്ടുള്ള സമയം ചിലവഴിക്കണം. ചില ആളുകൾ ഭാര്യയുമായിട്ട് സമയം ചിലവഴിക്കാറില്ല. അവരെ പ്രസംഗം തയ്യാറാക്കുക, ഭവനങ്ങൾ സന്ദർശിക്കുക, കല്യാണങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക, മറ്റുള്ള പൊതുചടങ്ങുകളിലെല്ലാം പാസ്റ്റർ തനിയെ പോകുമ്പോൾ ഏകാകിയായി വീട്ടിൽ കഴിയുന്ന ഒരു ഭാര്യ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. വചനം വ്യക്തമാക്കുന്നത് നിങ്ങളോടൊപ്പം തന്നെയുള്ള എല്ലാ പ്രിവിലേജുകളും നിങ്ങളുടെ ഭാര്യയ്ക്ക് ദൈവവചനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കുകയും നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അവരുടെ കഴിവുകളെ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളൊരു നല്ല ഭർത്താവാകുന്നുള്ളൂ. ഒരു ഇടയൻ ഒരു നല്ല ഭർത്താവ് അല്ല എങ്കിൽ ഏതെങ്കിലും ദുർവർത്തമാനം കുടുംബജീവിതത്തിൽ ഇടയനെ പറ്റി എവിടെയെങ്കിലും കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സഭയിൽ ഉൾപ്പെട്ട ഒരു കുടുംബത്തിൽ കുടുംബ പ്രശ്നം തീർക്കുവാൻ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ആദ്യം അത് തന്നെയായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ സഭയിൽ ഭാര്യയെ അധികം ശ്രദ്ധിക്കാത്ത ഒരു ഭർത്താവ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ ഭാര്യയെ നിങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. നിങ്ങൾ ഒരു ദിവസം ആ പരാതിയിന്മേൽ ആ ഭവനത്തിൽ ചെന്ന് ആ വിഷയം തീർക്കുവാൻ ചെല്ലുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ശ്രദ്ധിക്കുന്ന ആളല്ല എന്ന് വരികിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് പാസ്റ്ററെ, പാസ്റ്റർ ഇതിന് യോഗ്യനല്ല, കാരണം പാസ്റ്ററുടെ ഭാര്യയെ പാസ്റ്റർ ശ്രദ്ധിക്കുന്ന ആളല്ല എന്നായിരിക്കും ആദ്യം പറയുന്നത്. ഒരിക്കലൊരു ശുശ്രൂഷകൻ, അദ്ദേഹം ഒരു വലിയ മിഷണറി നേതാവാണ്, രാജ്യങ്ങൾ തോറും സഞ്ചരിക്കുന്ന ഒരാളാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു അബദ്ധം പറ്റി. ഒരിക്കൽ അദ്ദേഹം ഒരു തുറന്ന് എന്നോട് പങ്കിടുകയുണ്ടായി. അദ്ദേഹം തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ആ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നു. പ്രസവ സമയത്ത് പോലും ആ ഭർത്താവിന് അദ്ദേഹത്തിന് ആ രാജ്യത്ത് ആ ഭാര്യയോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ആ കുഞ്ഞിന് ഇപ്പോൾ 16 വയസ്സ് കഴിഞ്ഞു, അഥവാ 16 വർഷങ്ങൾക്കപ്പുറമാണ് ആ കുഞ്ഞിന് ആ സഹോദരി ജന്മം നൽകിയതെങ്കിലും ഇന്നും അവരുടെ മനസ്സിൽ നിന്നും അതെ മാറിപ്പോകാത്ത ഒരു കാര്യമുണ്ട്. അവരത് തുറന്ന് സംസാരിക്കും, അതെ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞിന് അതെ ജന്മം നൽകിയ അവസരത്തിൽ എൻ്റെ ഭർത്താവിന് എൻ്റെ കൂടെ ആയിരിക്കാൻ കഴിഞ്ഞില്ല. അവർ വളരെ വ്യക്തമായിട്ട് ദുഃഖത്തോടെ അത് പറയുന്നത് അങ്ങനെയാണത്. അദ്ദേഹത്തിന് ഇപ്പോൾ ആ കാര്യത്തിൽ വളരെയധികം ഖേദമുണ്ട്. ആ ദൈവദാസൻ എന്നോട് പലപ്പോഴും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തതുപോലെ ഒരു അബദ്ധം ലോകത്തിൽ ഇനി ആരെയും കൊണ്ടും ചെയ്യിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ചെറിയ കാര്യമാണെന്ന് തോന്നിയാൽ പോലും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഡിമാൻഡ് ചെയ്യുന്ന അവസരത്തിൽ, ചിലപ്പോൾ രോഗിയായിരിക്കുമ്പോൾ, ചിലപ്പോൾ ഏതെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ, ചിലപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ ആ ഏറ്റവും അത്യാവശ്യമായി നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ അവരോടൊപ്പം ആയിരിക്കുന്നതാണ് നല്ലത്. ചില ആളുകളെങ്കിലും ദൈവിക ശുശ്രൂഷയുടെ വേഗത നിമിത്തം, ചില തീവ്രവാദ സ്വഭാവങ്ങൾ നിമിത്തം ചിലരെങ്കിലും ഭാര്യയെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അത് വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ട് അത് വേദികളിലൊക്കെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇടയന്മാരാകുവാൻ പോകുന്നവരായിരിക്കാം, അതല്ല നിങ്ങൾ ഇടയന്മാരായിരിക്കാം, എങ്ങനെയോ ആയിരുന്നു കൊള്ളട്ടെ, വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാര്യയോട് കൂടെ നിങ്ങൾ നിശ്ചിത സമയം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അവരോട് തമാശകൾ പറയുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അവരുടെ വേഷത്തെ അഭിനന്ദിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും നിങ്ങൾ സമയം കണ്ടെത്തണം. അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണെന്ന് മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്യുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അനേക ഇടയന്മാർക്ക് അവർ സഭ നന്നാക്കി തിരിച്ചു വരുമ്പോഴേക്കും അവരുടെ കുടുംബം കാണുകയില്ല. നോഗ ഒരു നല്ല മിഷണറി ആയിരുന്നു, നോഗ ഒരു നല്ല ദൈവദാസനായിരുന്നു. കാരണം ലോകത്തെ മുഴുവൻ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തി പെട്ടകത്തിനകത്ത് കയറ്റുവാൻ സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു. ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ നെഗ്ലക്റ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ കുടുംബത്തെ തിരസ്കരിച്ചിട്ട് ദൈവിക വേലയിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നു. ചിലപ്പോൾ ദൈവം, കുടുംബം ഇതിൽ ഏതാണ് വലുത് എന്നൊരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. വ്യക്തമായിട്ട് പറയട്ടെ, രണ്ടും ഒരുപോലെ തന്നെയാണ് ദൈവത്തിന്. ദൈവത്തെ നമ്മൾ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്തെ തിരസ്കരിച്ചു കളയുവാൻ ഒരിക്കലും ദൈവവചനം നമ്മളെ അനുവദിക്കുന്നതല്ല. ഒരു നല്ല ഇടയൻ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം, നന്നായി നിയന്ത്രിക്കുന്നവനായിരിക്കണം, അതിനെ പോറ്റി പുലർത്തുന്നവനായിരിക്കണം, ആ കുടുംബത്തിനെ സന്തോഷിപ്പിക്കുന്നവനായിരിക്കണം, ആ കുടുംബത്തെ ശിക്ഷണത്തിലൂടെ നടത്തുന്ന വ്യക്തിയായിരിക്കണം, ആ കുടുംബത്തെ നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കണം, ആ കുടുംബത്തെ എല്ലാ നിലയിലും വിജയത്തിലേക്ക് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഞാനിവിടെ ഈ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവിക ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പൊതുജനങ്ങളോടും സഭാജനങ്ങളോടും ബന്ധപ്പെടുന്ന വ്യക്തിയാണ്, പക്ഷെ അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ ഭാര്യയോടും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഒത്തൊരുമിച്ച് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർ ക്രിയാത്മകമായി പറഞ്ഞു തരുന്ന വിമർശനങ്ങളും അവർ ക്രിയാത്മകമായി നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു തരുന്നതായിട്ടുള്ള വിമർശനങ്ങൾ നിങ്ങൾ കൂടുതൽ വളരുവാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളോടും നമ്മുടെ സ്വന്തം ഭാര്യയോടും ഒത്ത് കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കുകയും അവരുമായിട്ടുള്ള ഗാഢമായ ബന്ധം ഉറപ്പുവരുത്തി ശക്തമേറി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ.